Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile phone.
ശ്രീമതി ദീപ മാത്യൂസ്, കഴിഞ്ഞ രണ്ട് മൂന്ന് ഭാഗങ്ങളിലായി നമ്മൾ ഓസ്ട്രേലിയൻ ജോലികൾക്ക് അപേക്ഷ അയക്കുന്നതിനെക്കുറിച്ചും റെസ്യൂമേ തയ്യാറാക്കുന്നതിനെക്കുറിച്ചും എല്ലാം പറഞ്ഞു. സ്വാഭാവികമായും അതെല്ലാം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഇന്റർവ്യൂ തന്നെയാണ്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ആദ്യം തന്നെ, എങ്ങനെയാണ് ഇന്റർവ്യൂവിനുള്ള ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള തയ്യാറെടുക്കാനുള്ളത്?
ഓക്കെ, താങ്ക് യു ദിജു, ആൻഡ് നമ്മുടെ ലിസണേഴ്സിനെല്ലാം നമസ്കാരം. ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ജോബ് ആപ്ലിക്കേഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇന്റർവ്യൂവിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രിപ്പറേഷൻ ആണ്. അപ്പം ഞാൻ പറയും, പല പ്രാവശ്യം ഒരു എംപ്ലോയർ വിളിച്ച് ഇന്ന് ഉച്ചയ്ക്ക് വരാമെന്ന് ചോദിച്ച് നമ്മൾ റെഡി അല്ലെങ്കിൽ ആസ്ക് ദം ടു ഗിവ് യു സം മോർ ടൈം. അപ്പം പറയുക, ഇന്ന് എനിക്ക് ഓൾറെഡി കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഞാൻ 2 days കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ എന്ന് ചോദിക്കുക. ഇന്നത്തെ ആ സമയമെടുത്ത് 100% പ്രിപ്പറേഷൻ ചെയ്യണം. എന്താന്ന് വെച്ചാൽ, നമ്മൾ പ്രിപ്പറേഷൻ ചെയ്താൽ നമുക്ക് ഇല്ലാത്ത കോൺഫിഡൻസ് കൂടെ വരും. അതേസമയത്ത് പ്രിപ്പയർ ചെയ്യാതെ പോയാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ സ്റ്റംബിൾ ചെയ്ത് പോകും. എന്താന്ന് വെച്ചാൽ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർ പോലും നെർവസ് ആവുന്ന ഒരു സംഗതിയാണ് ഒരു ഇന്റർവ്യൂ. അപ്പൊ ഞാൻ പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അപ്രോച്ച് നമ്മൾ മെന്റലി എടുക്കേണ്ടത്, ഈ ജോലി കിട്ടാനുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും, അങ്ങനെ ഒരു അപ്രോച്ച് എടുത്ത്, അല്ലാതെ ഐ എം സോ ഡെസ്പറേറ്റ് ഐ മസ്റ്റ് ഗെറ്റ് ദിസ് ജോബ് എന്നും പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നെർവസ് ആവും. അപ്പൊ കിട്ടിയാ കിട്ടി എന്നുള്ള അപ്രോച്ച് കൊണ്ട് പോവാ ഏറ്റവും നല്ല. പല പ്രാവശ്യം നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡെസ്പറേറ്റ് ആ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യത്തില്ലല്ലോ. എന്നാലും നമ്മുടെ ഒരു മെന്റൽ ഫ്രെയിംവർക്ക് ഞാൻ റിലാക്സ് ചെയ്ത് ഇത് കിട്ടിയാ കിട്ടി എന്നുള്ള അപ്രോച്ച് കൊണ്ട് വേണം പോവാൻ. അപ്പൊ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞു തന്നെ, ഇന്റർവ്യൂ കോൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരു സംഗതി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പം തന്നെ എംപ്ലോയർ നമ്മുടെ ഇൻഫർമേഷൻ ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത് കാണും. ഇപ്പം മിക്കവരുടെയും പേര് ടൈപ്പ് ചെയ്താൽ അവരുടെ ഫോട്ടോസും അവരുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലും ആദ്യം വരുന്നത്. ഫോർ എക്സാമ്പിൾ, ദിജു, ഞാൻ ഇന്ന് രാവിലെ ദിജു ശിവദാസ് എന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു. അപ്പം ദിജുവിന്റെ പല ഫോട്ടോസ് ഇൻക്ലൂഡിംഗ് ദ വൺസ് ഫ്രം ഐ തിങ്ക് ഡൽഹി വന്നു കഴിഞ്ഞു. ദിജുവിന്റെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലും ഇമ്മീഡിയറ്റ്ലി എനിക്ക് കിട്ടി. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. ആ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിൽ നമ്മുടെ പ്രീവിയസ് ജോബ് ലിസ്റ്റ് ചെയ്തേക്കണം. റെസ്യൂമേ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിലും കാണാൻ പാടുള്ളൂ. അപ്പം ഫോർ എക്സാമ്പിൾ, റെസ്യൂമേൽ നമ്മൾ ടൈറ്റില് മാനേജർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നെങ്കിൽ ലിങ്ക്ഡ്ഇനിലും മാനേജർ ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തു ആ ഹൈലി ക്വാളിഫൈഡിനെ പറ്റിയുള്ള. പക്ഷെ നമ്മൾ സി വി കൊടുക്കുന്ന ഇൻഫർമേഷൻ തന്നെ വേണം ലിങ്ക്ഡ്ഇനിൽ കൊടുക്കാൻ.
ഓക്കെ, അപ്പോൾ അതായത് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ നമ്മൾ ഒന്ന് ടൈലർ മെയ്ഡ് ആക്കണം ആ സമയത്ത് അല്ലേ, ഇന്റർവ്യൂവിന് മുമ്പ്?
അതെ, തീർച്ചയായിട്ടും. അത് ഞാൻ പറയുന്ന ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഇസ് എ മിനി റെസ്യൂമേ, അതുപോലെ തന്നെ റെഡി ആക്കണം. പിന്നെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പം ചിലപ്പം ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് എംപ്ലോയർ ചോദിച്ചെന്നിരിക്കും. അപ്പൊ അതിലിടുന്ന നമ്മുടെ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്രസന്റേഷൻസ് വല്ലതും ആണോ, നമ്മുടെ ഇന്റർവ്യൂസ് ആണോ, നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് ആണോ, അതിനെപ്പറ്റി എല്ലാം റെഡി ആയിട്ട് അതൊന്ന് നോക്കിയിട്ട് വേണം പോവാൻ. അല്ലാതെ അവിടെ ചെന്ന് ഓ ഐ ഡോണ്ട് റിമെമ്പർ വാട്ട് ഇറ്റ്സ് അബൌട്ട് എന്ന് പറയല്ല. പിന്നെ ചെയ്യേണ്ടത് കമ്പനിയെ പറ്റിയുള്ള റീസെർച്ച്. നേരത്തെ ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ റീസെർച്ച് മുഴുവൻ ഇപ്പം ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റിനെ പറ്റി 100% ഇൻഫർമേഷൻ കിട്ടിക്കഴിയണം. ഇപ്പം ഒരു റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസി ഈ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചൊന്നുകൂടെ ചോദിക്കുക, എന്തുവായി കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന ആൾ പോയോ, അവരെന്താ ഇപ്പം അവിടെ ജോലി ചെയ്യാത്തെന്ന് ചോദിക്കുക. പിന്നെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ പോലെ തന്നെ റീഡ് യുവർ ആപ്ലിക്കേഷൻ അഗെയിൻ ആൻഡ് അഗെയിൻ. എന്ന് വെച്ചാൽ അതിൽ എഴുതിയിട്ടുള്ള എന്തുവാന്ന് വെച്ചാൽ മറന്നുപോലെ, അത് വളരെ അത്യാവശ്യമാണ്. അവിടെ ചെന്ന് നമ്മൾ ഫംബിൾ ചെയ്യല്ല, നമ്മൾ അതിൻ്റെ അകത്ത് എന്നാ എക്സാമ്പിളാണ് കൊടുത്തിരുന്നത്. പിന്നെ ദിജു, ഞാൻ പറയുന്നത്, നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന നമ്മൾ വളരെ നെർവസ് ആയിരിക്കും. അത് ക്വൈറ്റ് കോമൺ. അതിനെ, അത് ഒരു വിധത്തിലും അതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല. അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ പറയുന്ന, അന്ന് രാവിലെ ചിലപ്പം ആ ഇന്റർവ്യൂ ആൻസേഴ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പ്രയാസമാവും. എന്ന് വെച്ചാൽ നമ്മളങ്ങ് നെർവസ് ആയി പോകും. അപ്പം തലേദിവസം വരെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് അന്ന് രാവിലെ ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കീപ് ഹാവിങ് എ കോൺവെർസേഷൻ. ഇപ്പം വീട്ടിലുള്ള ആൾക്കാരുടെ കൂടോ അല്ലെങ്കിൽ മിററിൽ നോക്കിയിട്ടോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താന്ന് വെച്ചാൽ ആ ബ്രെയിനിന്റെ ആ ക്രിയേറ്റീവ് ജ്യൂസസ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയാണ്. ഒന്നും ഒക്കത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറത്തോട്ട് നോക്കി വെതറിനെ പറ്റി പറയുക. ഇപ്പൊ ഇന്ന് ഞാൻ ഇന്റർവ്യൂവിന് പോവായിരുന്നെങ്കിൽ ഒരു സംഗതി ഞാൻ പറയാൻ പോകുന്ന, ഐ ആം സോ ടയേർഡ് ഓഫ് ദിസ് വിന്റർ ഇൻ മെൽബൺ. It is dull, it is dreary. I so look forward to summer and springtime and September. എന്തെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് തന്നെ ആ ഒരു കോൺവെർസേഷന്റെ ഒരു അപ്രോച്ച് കിട്ടും.
ഓക്കേ ഓക്കേ.
അപ്പൊ അതെല്ലാമാണ് ചെയ്യേണ്ട പ്രിപ്പറേഷൻ.
ഓക്കെ. അപ്പോൾ ഇന്റർവ്യൂവിന് ഇങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ചെല്ലുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം, എന്തായിരിക്കും ഈ എംപ്ലോയർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്റർവ്യൂവിന് ചെന്ന് ഇരിക്കുന്ന ഒരാളിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇന്റർവ്യൂ പാനൽ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്?
ഓക്കെ ബിജു, ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പലരും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഓൺ ആർസെൽവ്സ്. യു, എനിക്ക് ഈ ജോലി കിട്ടണം, എനിക്ക് ഈ ജോലി വളരെ ഇമ്പോർട്ടന്റ് ആ. പക്ഷെ നമ്മൾ കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കിയാൽ അവർക്ക് ഒരു ആഡിക്വറ്റ് ഒരാളിനെ കിട്ടുന്നത് നമ്മുടെ നീഡിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടന്റ് ആ. എന്തുവെച്ചാൽ ഒരു റോങ് സ്റ്റാഫിനെ എംപ്ലോയ് ചെയ്താൽ ദാറ്റ് കെൻ ഡിസ്ട്രോയ് ദ ടീം, അവരുടെ ഫുൾ എൻവയൺമെന്റിനെ അത് സ്പോയിൽ ചെയ്യും. അപ്പൊ അവർ നോക്കുന്നത് മൂന്ന് സംഗതികളാ. ഒന്ന്, പേഴ്സണൽ ഫിറ്റ്. ഈ ആള് നമ്മുടെ കമ്പനി ഫിറ്റ് ആവുമോ, എങ്ങനെയാണ് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ റിയാക്ഷൻ, അവരുടെ ഒരു ഓവറോൾ അപ്പിയറൻസ്, ഫിസിക്കൽ അല്ല പക്ഷെ ഓവറോൾ അവരുടെ മാനറിസം നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഫിറ്റ് ആവുമോ. രണ്ടാമത് കൾച്ചറൽ ഫിറ്റ്. ഇപ്പം ഇവിടെ വളർന്നിട്ടുള്ള ആൾക്കാരാകാം, ഇവിടെ 30 വർഷം ആയവരാകാം, പുറത്തുനിന്ന് വന്നവരാകാം, അവരുടെ ആ കൾച്ചറൽ അപ്രോച്ച്, നോട്ട് നാഷണാലിറ്റി, റിലിജൻ ഓർ എത്നിസിറ്റി, പക്ഷെ ഓവറോൾ അവരുടെ അപ്രോച്ച്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അതെല്ലാം ഈ കമ്പനി ഫിറ്റ് ആവുമെന്ന്. പിന്നെ മൂന്നാമത് നോക്കുന്നതാണ് പ്രൊഫഷണൽ ഫിറ്റ്. അവർക്ക് ആ ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, സ്കിൽസ് ഉണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ. അപ്പൊ ഈ മൂന്നാമത്തെ സംഗതി ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും എംപ്ലോയറിനെ നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കാൻ സമയമില്ല. അപ്പം പലപ്പോഴും ആൾക്കാർ ജോലി മിസ്ഔട്ട് ചെയ്യുമ്പോൾ അവർ വിചാരിക്കും അവരങ്ങ് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആവും. എന്നിട്ട് അവർ വിചാരിക്കും അയ്യോ എനിക്ക് തീർച്ചയായിട്ടും ഈ ജോലി ചെയ്യായിരുന്നു എന്ന്. പക്ഷെ അതിന്റെ ഇഷ്യൂ മേ ബി ആ എംപ്ലോയറിനെ നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കാൻ സമയമില്ല. അപ്പൊ നമ്മൾ ആ ആൻസേഴ്സിൽ കൂടെ എത്രയും നമ്മുടെ നോളജും അവയർനെസ്സും കാണിക്കാമോ അത് അത്രയും നമുക്ക് നല്ലതാ പ്രൊഫഷണൽ മാർക്കറ്റിംഗിന് വേണ്ടി. അപ്പൊ ഈ മൂന്ന് സംഗതികളാണ് എംപ്ലോയർ നോക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ചോദിച്ചാലും ഞാൻ എപ്പം ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടോ ടു റിക്രൂട്ട്, സീനിയർ റോളിലോ ജൂനിയർ റോളിലോ, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ പേഴ്സണലും കൾച്ചറലും ഫിറ്റാ, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ് മോർ ദൻ പ്രൊഫഷണൽ നോളജ്. ബിക്കോസ് ഒരുപാട് പ്രൊഫഷണൽ നോളജ് കാണും, പക്ഷെ എന്തോ ഒരാളിനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഓ ഇയാളിവിടെ യുനോ ഹീസ് നോട്ട് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പം ആ ആളിനെ എടുക്കാതെ വേറെ ആരെങ്കിലും എടുത്തിരിക്കും.
ഓക്കെ. സ്വാഭാവികമായിട്ടും ഈ പേഴ്സണാലിറ്റിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരാൾ ഇന്റർവ്യൂവിന് പോകുന്ന ഒരു ഡ്രസ്സിങ് അത് പലപ്പോഴും പലർക്കും സംശയങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇന്ത്യയിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ വളരെ ഫോർമലായിട്ട് പോകാറില്ല, മറിച്ച് ഇവിടെ പലപ്പോഴും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഫുൾ ഫോർമലായി മാത്രമാണ് പോകുന്ന കാണാറുള്ളത്. അങ്ങനെ ഇന്റർവ്യൂവിന് ഡ്രസ് ചെയ്യേണ്ട കാര്യം ഇവിടെ ഉണ്ടോ? എന്താണ് അതേക്കുറിച്ചുള്ളത്?
ദിജു, ഡ്രസ്സും അപ്പിയറൻസും വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ ഒരു കോർപ്പറേറ്റ് കൾച്ചറിലോ പോകുമ്പോൾ, ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത് ബി കൺസർവേറ്റീവ്, കൂടുതൽ ഔട്ട്ലാൻഡിഷ് ആവാൻ പോകല്ല. ഇപ്പം മിക്കി മൗസിന്റെ സോക്സ് ഇടുവോ, സ്റ്റാർ വാർസിന്റെ വാച്ച് കിട്ടുവോ, പെണ്ണുങ്ങൾക്കാണെങ്കിൽ വളരെ ഫ്ലാഷി ആയിട്ടുള്ള ജുവലറിയും ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ്, നമ്മുടെ കണ്ണൂടെ മങ്ങിപ്പോകുന്ന കളേഴ്സ് ഒന്നും ഇട്ടുകൊണ്ട് പോകല്ല. എന്താന്ന് വെച്ചാൽ നമുക്കൊരു റിസ്ക് എടുക്കണ്ട. ഇപ്പം പലപ്പോഴും ആ കളർ പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷേ ഇന്റർവ്യൂവിന് പോകുമ്പം ആ കാരണം കൊണ്ട് നമ്മുടെ ഒരു പോയിന്റ് പോലും പോകാൻ പാടില്ല. അതുകൊണ്ട് കൺസർവേറ്റീവ് ആയിട്ട് പോവാം. ഇപ്പം മെന്നിനാണെങ്കിൽ ലൈറ്റ് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ഷർട്ട്സും ഗ്രേയോ ഡാർക്ക് ബ്രൗണോ ബ്ലാക്ക് സൂട്ട്സ് ഇട്ടാൽ അതൊരു കൺസർവേറ്റീവ് സ്റ്റൈലാണ്, അതിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നില്ല. അതേസമയത്ത് ഈവൻ ടൈ ആണെങ്കിലും ഒരു ഫുട്ടി ടീമിന്റെ ടൈയോ ക്രിക്കറ്റ് ടീമിന്റെ ടൈ ഇടാതെ വളരെ കൺസർവേറ്റീവ് സിമ്പിളായിട്ടുള്ള ഒരു ടൈ ഇടുക ഏറ്റവും നല്ല. അതേസമയത്ത് നമ്മളിപ്പം ഒരു സംഗതി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ റോൾ അനുസരിച്ച് വേണം നമ്മൾ ഡ്രസ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ചൈൽഡ് കെയർ സെൻട്രലിൽ ഇന്റർവ്യൂവിന് പോവാണെങ്കിലോ യൂത്ത് വർക്കറായിട്ട് ഇന്റർവ്യൂവിന് ഞാൻ പോവാണെങ്കിലോ വളരെ അങ്ങ് കൺസർവേറ്റീവ് ആയിട്ട് ഭയങ്കരമായിട്ട് സൂട്ടപ്പ് ചെയ്താൽ ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ തന്നെ പേടിച്ചു പോകും. ഇച്ചിരൂടെ ഒരു റിലാക്സ് ചെയ്ത് ഇച്ചിരൂടെ ഒന്ന് ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് സൂട്ട് ഇടുന്നതിന് പകരം മേ ബി ഒരു ഗ്രേ സൂട്ട് വിത്ത് ബ്ലാക്ക് ലൈൻസോ വല്ലതും ഇടുവാണെങ്കിൽ ഇച്ചിരൂടെ ഒന്ന് റിലാക്സ്ഡ് ആവും. ഇൻഫാക്ട് ചൈൽഡ് കെയർ സെന്ററിൽ സൂട്ട് ഇടേണ്ട ആവശ്യമേ ഇല്ല, ബിക്കോസ് അത് വളരെ ഒരു റിലാക്സ്. നമ്മൾ പിള്ളേരോട് ജോലി ചെയ്യുമ്പോൾ സൂട്ട്സ് ഇടത്തില്ലല്ലോ, അപ്പൊ ആ ഇത് വേണം ഡ്രസ് ചെയ്യാൻ. അപ്പൊ എപ്പോഴും ഏത് ജോലിക്കാ പോകുന്ന അത് നോക്കണം. പിന്നെ ഒരു സംഗതി ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഇന്റർവ്യൂവിന് ബ്രാൻഡ് ന്യൂ ക്ലോത്ത്സ് യൂസ് ചെയ്യല്ല. ഒരു പ്രാവശ്യം ഇട്ട ഉടുപ്പ് തന്നെ യൂസ് ചെയ്യാം. ഐ ഡോണ്ട് മീൻ അൺക്ലീൻ, ബട്ട് വാട്ട് ഐ മീൻ ഇസ് തലോസം പോയി ഒരു സൂട്ട് വാങ്ങിച്ച് പിറ്റൂസ് ചെയ്തല്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ തന്നെ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല തുണിയിൽ. അപ്പൊ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അത് വളരെ എവിഡന്റ് ആ. അപ്പൊ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ നമുക്ക് റിലാക്സ് ചെയ്യാവുന്ന ഔട്ട്ഫിറ്റ്സേ യൂസ് ചെയ്യാവൂ ഇന്റർവ്യൂല്. പിന്നെ ദീപു, ഞാൻ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഹൈജീൻ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ കാറ്റുള്ള ദിവസം നമ്മൾ ശരിക്കും സമയമെടുത്ത് വല്ലയിടത്തും വെയിറ്റ് ചെയ്ത് തലമുടിയൊക്കെ ഒന്നുകൂടെ കോമ്പിയിട്ട് ഇന്റർവ്യൂവിന് പോകാവൂ. എന്ന് വെച്ചാൽ ഒരു ഡിഷാർവ്ഡ് അപ്പിയറൻസ് എന്ന് വെച്ചാൽ എംപ്ലോയർ ആലോചിക്കുന്നത് അയ്യോ ഇയാള് ജോലിയിലും ഇങ്ങനെ ഇംപെർഫെക്റ്റ് ആവുമോ എന്നുള്ള. അപ്പൊ അതൊരു ജഡ്ജ്മെന്റ് അല്ല, ബട്ട് ഇറ്റ്സ് അബൌട്ട് അത് അവർ റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ എംപ്ലോയബിലിറ്റി സ്കിൽസിന്റെ കൂടെ. അതുപോലെ ഒരു സംഗതി കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട് ബോഡി ഓർഡറിനെ പറ്റി, അതെല്ലാവർക്കും അറിയാം. അതേസമയത്ത് ഒരു സംഗതിയുടെ ശ്രദ്ധിക്കേണ്ടത്, വളരെ സ്ട്രോങ് പെർഫ്യൂം യൂസ് ചെയ്യല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഇന്റർവ്യൂ സെറ്റിംഗില് ആ ലേഡി അങ്ങോട്ട് കയറി വന്നപ്പോ എനിക്ക് ഐ കുഡ്ന്റ് ഈവൻ ബ്രീത്, അത്രയും ഒരു സ്ട്രോങ് പെർഫ്യൂം ആ പുള്ളിക്കാരി യൂസ് ചെയ്തത്. എങ്ങനെയെങ്കിലും ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ മതിയെന്ന്. സോ ബി വെരി കെയർഫുൾ, വളരെ കൺസർവേറ്റീവ്, വളരെ ജെന്റിൽ. നമ്മളെ കാണുമ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അങ്ങനെ വേണം ഡ്രസ് ചെയ്യാൻ.
ഓക്കെ, തീർച്ചയായും. എന്തായാലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന കാര്യങ്ങളാണ് നമ്മൾ അഭിമുഖത്തിന്റെ ഈ ഭാഗത്തിൽ പരിശോധിച്ചത്. എന്തായാലും അഭിമുഖത്തിന്റെ അടുത്ത ഭാഗത്തിൽ ഇന്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനലിലേക്ക് പാനലിന്റെ മുന്നിൽ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം അല്ലേ?
ഓക്കെ, തീർച്ചയായിട്ടും ദിജു.
Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile.